വീട്ടിലുള്ള ഒരാൾ സ്ത്രീകളെ തൊട്ടാൽ വുദു മുറിയോ? അത് അന്യ സ്ത്രീകളാകട്ടെ അതല്ലാത്ത സ്ത്രീകളാകട്ടെ തൊട്ടാൽ വുദു മുറിയോ? വുദു മുറി എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അതിനായിട്ട് ഷാഫി മദബിലെ പിന്നെ പ്രബലമായിട്ടുള്ള അഭിപ്രായം എന്താണ്? അങ്ങനെ തൊട്ടാൽ വുദു മുറി എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ ഖിലാഫുണ്ട്. ആ ഖിലാഫ് എന്ന് വെച്ചാൽ മൂന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് മുത്തലക്കായിട്ട് എന്ത് ചെയ്യും? വുദു മുറി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മുത്തലക്കായിട്ട് വുദു മുറി, അത് വികാരത്തോടു കൂടി തൊട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, വുദു മുറി. രണ്ടാമതൊരു അഭിപ്രായം വന്നിട്ടുള്ള എന്ന് വെച്ചാൽ വുദു മുറിയില്ല, എങ്ങനെ തൊട്ടാലും വുദു മുറിയില്ല. മൂന്നാമതൊരു അഭിപ്രായം വന്നിട്ടുള്ള എന്ന് വെച്ചാൽ വികാരത്തോടു കൂടി തൊട്ടാലും വുദു മുറി, ഇല്ലെങ്കിൽ വുദു മുറിയില്ല. ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങൾ, ഞാൻ എന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം ഹദീസുകളുടെയും പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താ വെച്ചാൽ, ശഹവത്തോട് കൂടിയിട്ട് തൊട്ടാലും ശരി, അല്ലെങ്കിലും ശരി, വുദു മുറിയില്ല. എന്നാൽ അവന്റെ മുൻഭാഗത്തിലൂടെ വല്ലതും പുറപ്പെട്ടാലോ? അതല്ലാതെ ഒരാൾ ശഹവത്തോട് കൂടിയിട്ട് തന്നെ ഒരാൾ എന്താണ് സ്ത്രീയെ തൊട്ടാൽ, ഭാര്യയെ തൊട്ടാൽ, അല്ലെങ്കിൽ വുദു മുറിയില്ല. ശഹവത്തോട് കൂടിയിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, വുദു മുറിയില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം. ഇനി വുദു മുറിയും എന്ന് പറയുന്ന ആളുകൾക്കുള്ള തെളിവ് എന്താണ്? അവർ പറയുന്ന തെളിവ് എന്താ വെച്ചാൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ അതേപോലെ തന്നെ നിസായിലെ ആയത്താണ്. ഏത്? വൈദാ ലാമസ്തുമു നിസാ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, നിസായിലെ 43-ാമത്തെ ആയത്. ഔ ലാമസ്തുമു നിസാ, നിങ്ങൾ സ്ത്രീകളെ തൊട്ടാൽ. അവിടെ ലാമസ എന്നുള്ളതിന് അവർ തൊടുക എന്നുള്ളത് അർത്ഥം കൊടുക്കുന്നത്, സ്ത്രീകളെ നിങ്ങൾ തൊട്ടാൽ. യഥാർത്ഥത്തിൽ അങ്ങനെ അതിന് ചില തഫ്സീറുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള വ്യാഖ്യാനം എന്താ വെച്ചാൽ, അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജിമാ ആണ്. ഔ ലാമസ്തുമു നിസാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔ ജാമഅതുമ നിസാ എന്നുള്ളതാണ്. നിങ്ങൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാൽ, ലൈംഗികമായിട്ടുള്ള ബന്ധമാണ് അവിടെ ലാമസ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ വെറും തൊടലല്ല, അതിന്റെ ഖുറാനിന്റെ സന്ദർഭങ്ങൾ, ഖുറാനിന്റെ പ്രയോഗങ്ങൾ, ഇതൊക്കെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ദർസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇബ്നു കസീർ ഇവർ അംഗീകരിക്കുന്ന ആളല്ലേ? ഇബ്നു കസീറിന്റെ തഫ്സീറിന്റെ അടുത്ത് നോക്കി, അതിന് രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നാമത്തെ വീക്ഷണമായിട്ട് അദ്ദേഹം എടുത്തു കൊടുക്കുന്നത് എന്താണ്? അന്നദാലിക കിനായത്തനാലിൽ ജിമായി, അവിടെ ലാമസ എന്ന് പ്രയോഗിച്ചത് എന്താണ്? തൊടുക എന്നുള്ള അർത്ഥത്തിലല്ല, ജിമാഇന് കിനായത്തായിട്ട് പ്രയോഗിച്ചതാണ്. ഖുർആൻ ഒരു രീതിയുണ്ട്, അപ്പൊ നിങ്ങൾ സ്ത്രീകളുമായിട്ട് ജിമാ നടത്തിയൽ എന്ന് പറയുന്നതിന് പകരം അവിടെ കിനായത്തായിട്ട് എന്ത് പ്രയോഗിച്ചതാണ്? ലാമസ്തുമു നിസാ എന്ന് പ്രയോഗിച്ചതാണ്. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. ഏത്? ഇവിടെ ഉദ്ദേശിക്കുന്ന ഏതാണ്? ജിമാ ആണ്. അല്ല, ഞാൻ സ്ത്രീകളെ തൊടുക എന്നുള്ളതല്ല. ജിമാ ചെയ്താൽ എന്താണ്? വുദു മുറി, അതിൽ സംശയമൊന്നുമില്ലല്ലോ. പിന്നെ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രമുള്ള വ്യാഖ്യാനല്ല. എന്നിട്ട് ഇബ്നു കസീർ പറയാണ്, റുവിയാൻ അലിയൻ, ഉബൈ ഇബ്നു കഅബ്, മുജാഹിദ്, തൗസ്, ഹസൻ, ഉബൈദ് ഇബ്നു ഉമൈർ, സഈദ് ഇബ്നു ജുബൈർ, ഷഅബി, ഖതാദ, മുഖാതിൽ, ഇവരിൽ നിന്നൊക്കെ എന്ത് ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട അഭിപ്രായം അല്ല. ഇബ്നു ജരീറിന്റെ തഫ്സീറെടുത്ത് നോക്കി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായമായിട്ട് പറയുന്ന എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ്? ജിമാ ആണ്. അപ്പൊ സ്ത്രീകളുമായിട്ട് ജിമാ നടത്തിയാൽ, അതല്ലാതെ തൊട്ടാൽ വുദു മുറി എന്നുള്ളതല്ല അതിൻ്റെ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മൂന്ന് അഭിപ്രായങ്ങളിൽ ഏറ്റവും ലൈഫായിട്ടുള്ള, ഏറ്റവും ദുർബലമായിട്ടുള്ള അഭിപ്രായം എന്താണ്? സ്ത്രീകളെ തൊട്ടാൽ വുദു മുറി എന്നുള്ളത്, ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ ഏറ്റവും ദുർബലമായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ സഹിതം, അതിന്റെ ഓരോ കാരണങ്ങൾ സഹിതം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യലെ ഹജ്ജിനൊക്കെ പോകുമ്പോൾ അവരെന്താ ചെയ്യലും? മദഹബ് മാറലാണ്, ഹജ്ജിനും ഉംറക്ക് പോകും. അതുകൊണ്ടാണ് പിന്നെ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞത് അപ്രായോഗികമാണ്. അങ്ങനെ ഈ ഉമ്മത്തിന് ഹറജുള്ള ഒരു കാര്യം അല്ല, നിർബന്ധമാക്കൂല, അത് ഇസ്ലാം കൽപ്പിക്കൂല. ഇനി ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകളുണ്ട്, ആ ഹദീസുകൾ ഞാൻ പറഞ്ഞുതരുന്നത്. അപ്പൊന്ന്, ഈ ആയത്തിൽ എന്താണ് ജിമാ എന്നുള്ളതാണ് അർത്ഥം. രണ്ടാമത്തത്, ഇതിന്റെ തെളിവായിട്ട് കുറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബല അംറാത മിൻ നിസാഇഹി, അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽപ്പെട്ട പിന്നെ ചില സ്ത്രീകളെ ചുംബിച്ചു, സുമ്മ ഖറജ ലിസ്സലാത്തി, എന്നിട്ട് നിസ്കാരത്തിലേക്ക് പുറപ്പെടും. വലം എത്തവല്ല, ഹദീസിൽ നമുക്കുള്ള തെളിവ് എന്താ? അങ്ങനെ ഭാര്യനെ ചുംബിക്കും, എന്നിട്ട് നിസ്കാരത്തിലേക്ക് പുറപ്പെടും, വുദു എടുക്കാതെ. അപ്പൊ ഉറവ ചോദിക്കാണ് ആയിഷ റളിയല്ലാഹു തആല എടുത്ത് പറഞ്ഞപ്പോ, അത് നിങ്ങളായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല ചിരിച്ചു എന്നുള്ളതാണ് അബൂ ദാവൂദ് വേറെയുള്ള ഹദീസുകളിലൊക്കെ അത് ഉദ്ധരിക്കപ്പെട്ടു. ഇത് സഹിഹായിട്ടുള്ള ഹദീസാണ്. അപ്പോൾ അവിടെ എന്താണ് ഈ ഹദീസിൽ തെളിവ്? എന്താ? അതുകൊണ്ട് വുദു മുറിയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തോ, വുദു എടുക്കാതെ നിസ്കരിച്ചു എന്നാണ് ഹദീസിലുള്ളത്. ഇത് ഒന്നിലധികം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഭാര്യനെ ചുംബിച്ചു, എന്നിട്ട് നിസ്കരിച്ചു, വുദു എടുത്തിട്ടില്ല. അപ്പോ ഹദീസ് ഒന്ന്. രണ്ടാമത് വന്നിട്ടുള്ള ഒരു ഹദീസ് എന്താണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുൻതു അനാ വഅയ്നു യദൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരിജിലായി ഫീ ഖിബ്ലതിഹി ഫൈദാ സജദ ഖമസനി. പിന്നെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഇങ്ങനെ കിടക്കും, എന്റെ രണ്ട് കാലുകളും റസൂലുള്ളാഹിന്റെ ഖിബ്ലക്ക് നേരെയായിരിക്കും. അങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എന്നെ തൊടും, എന്റെ കാലിങ്ങനെ തൊടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഖബ്ലത്തു റിജ്ലൈ, എന്റെ രണ്ട് കാലും ചുരുട്ടി വെക്കും. ഫൈദാ ഖാമ ബസ്തുഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റെല്ലാം എന്ത് ചെയ്യും? ഞാൻ വീണ്ടും കാല് നീട്ടിയേക്കും. എന്ന് പറയുന്ന ഹദീസുകൾ, ഇത് ഒന്നിലധികം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ ഹദീസ് ബുഖാരിന്റെ റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. വേറെ ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, ആയിഷ റളിയല്ലാഹു തആലാ തന്നെ പറയണത് എന്താ വെച്ചാൽ, ഇൻകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസല്ലി വ ഇന്നീ ലമുഅത്തരിദത്തുൻ ബൈന യദൈഹി ഇത്തിറാദൽ ജനാസ, ഒരു മയ്യത്ത് കിടക്കുന്നത് പോലെ റസൂലുള്ളാഹിന്റെ മുന്നിൽ അങ്ങനെ കിടക്കും നിസ്കരിക്കുമ്പോൾ. അന്നത്തെ വീടുകളൊക്കെ അറിയാലോ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. അത് നിസ്കരിക്കാനുള്ള തഹജ്ജുദ്, തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അങ്ങനെ കിടക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മയ്യത്ത് കിടക്കുന്നത് പോലെ അങ്ങനെ കിടക്കായിരിക്കും മുമ്പിൽ എന്ന് പറഞ്ഞത്. മയ്യത്ത് കിടക്കല മുമ്പിൽ വെച്ച് മുമ്പിൽ വെച്ചിട്ടല്ലേ. ഹത്ത ഇത് അറാദ ന്യൂത്തിറ മസ്സനി വിരിജിലേഹി, അങ്ങനെ വിത്തറാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എന്ത് ചെയ്യും, എന്നെ കാലുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കാലുകൊണ്ട് എന്നെ അങ്ങനെ തൊടും, മാറിക്കിടക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ ഇതിങ്ങനെ വേറെ പല റിവായത്തുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താ ഉള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലിന് തൊട്ടിട്ട് ആ കാല് മാറ്റിക്കാൻ വേണ്ടി പറയും. അപ്പൊ ഞാൻ കാല് ചുരുക്കിയേക്കും. അവിടെ തൊട്ടോ നിസ്കാരത്തിലാണ്, ഒന്നും മുറിഞ്ഞോ ഒന്നും മുറിഞ്ഞിട്ടില്ല. ബുഖാരിന്റെ റിപ്പോർട്ടാണ് ആ ഹദീസ് എന്ന് പറഞ്ഞു. വേറൊരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരിക്കൽ റസൂലുള്ള എന്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഒരു രാത്രി ഫൽതമസ്തുഹു ഫവഖഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനില്ല. അപ്പൊ ഞാൻ അങ്ങനെ അന്വേഷിച്ചു. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോ ഞാൻ അങ്ങനെ തപ്പുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ എന്നുള്ളത് ഞാൻ വിരിപ്പിൽ ഇങ്ങനെ തപ്പുകയാണ്. ആ തപ്പിയപ്പോ ഫവഖഅത്ത് യദി അലാ ബത്തനി ഖദമൈഹി വഹുവ ഫിൽ മസ്ജിദി വഹുമ മൻസൂബത്താനി. അപ്പോ അദ്ദേഹം പള്ളിയിലാണ്, അദ്ദേഹം അങ്ങനെ സുജൂദിലാണ് നിസ്കാരത്തിൽ, അദ്ദേഹത്തിന്റെ രണ്ട് കാലിൽ അങ്ങനെ തൊട്ടു. ഇങ്ങനെ തപ്പിയപ്പോ അദ്ദേഹത്തിന്റെ ആ രണ്ട് കാൽപാദങ്ങളിലാണ് ഞാൻ തൊട്ടത്. അപ്പൊ റസൂലുള്ള ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹു മഅഊദു ബിക മിൻ സഖതിക എന്നുള്ള പ്രാർത്ഥന. അത് മുസ്ലിമിലെ റിപ്പോർട്ടാണ്. അപ്പൊ ആ ഹദീസിൽ എന്ത് വന്നിട്ടുണ്ട്, തൊട്ടു. അതുകൊണ്ട് വുദു പറഞ്ഞു, ആ ആയിഷ ബീവി തൊട്ടു, അതുകൊണ്ട് ഞാൻ പോയിട്ട് വുദു എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പോയിട്ട് വുദു എടുത്തതല്ല. അപ്പൊ ഇതൊക്കെ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള റിപ്പോർട്ടാണ്, സുന്നനുകളിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ധാരാളക്കണക്കിന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ അപ്പൊ നേരത്തെ പറഞ്ഞത് അവിടെ എന്താണ്, ലാമസ്തു മുനിസ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിമാണ്. അപ്പൊ അതിന് തെളിവാക്കാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള നിരവധി ഹദീസുകൾ, ഈ ഹദീസുകൾ എന്നൊക്കെ എന്താ മനസ്സിലാണത്, അങ്ങനെ തൊട്ടാല് വുദു മുറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകളിലൊക്കെ തൊട്ടല്ലോ. അപ്പൊ ഇത് തന്നെയാണ് എന്ത്, ഈ വിഷയത്തിൽ ഒരുപാട് തെളിവുകൾ, ഇമാം സുനാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധി തെളിവുകൾ, അൽബാനി ഉസൈമീന് ഇബ്നു വാസ് ഇവരൊക്കെ വന്നിട്ടുള്ള അതിന്റെ വിശദീകരണങ്ങൾ, അതിന്റെ ഭാഷാപരമായിട്ടുള്ള ആയത്തിൽ വന്നല്ലോ ആ ലാമസ്തു മുനിസ എന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചു, അവിടെ ഉദ്ദേശിക്കുന്നത് ഏത് തരാണ്, ഖുർആന്റെ ആ പ്രയോഗത്തിന്റെ രീതിയൊക്കെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാല്, പ്രബലമായ അഭിപ്രായത്തിൽ അതുകൊണ്ട് വുദു മുറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വുദു മുറിയും എന്നുള്ളൊരു അബദ്ധധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തെളിവിന്റെ പിൻബലം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ആ വിഷയം പഠിക്കുക.